2021 December 5 ഞായറാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. നേരറിഞ്ഞ് CBI. MH വിഷ്ണു എഴുതുന്നു, കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ആസൂത്രകരെ കൂടി കണ്ടെത്തി പുതിയ കുറ്റപത്രം നൽകി. CBI വീണ്ടും താരമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം യൂണിറ്റിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് TP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഷ്ട്രീയ എതിർപ്പുകളെല്ലാം മറികടന്ന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന 14 പ്രതികളെ കൂടാതെ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 10 പേരെ കൂടി CBI പ്രതികളാക്കി. 2019 November 30 ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും കേസ് ഡയറിയും ഫോറൻസിക് റിപ്പോർട്ടുമടക്കം CBIക്ക് നൽകാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച്. CBI അന്വേഷണത്തിനെതിരായ സർക്കാരിന്റെ അപ്പീൽ സുപ്രീംകോടതി തള്ളിയതോടെയാണ് അനിശ്ചിതത്വം നീങ്ങിയത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി CBIക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിലുള്ള അന്വേഷണമാണ് CBI നടത്തിയത്. 2019 February 17 രാത്രി 7:45 പെരിയ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ 21-കാരനായ കൃപേഷ്, 24-കാരനായ ശരത്ലാൽ എന്നിവരെ വാഹനങ്ങളിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലുള്ള പ്രതികളുടെ മൊഴിയനുസരിച്ച് രാഷ്ട്രീയ ചായ്വുള്ളതും വിശ്വാസ്യതയില്ലാത്തതുമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയതെന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് ഹൈക്കോടതി കേസന്വേഷണം CBIക്ക് വിട്ടത്. ഹൈക്കോടതി വിമർശിച്ചതുപോലെ അടിമുടി പാകപ്പിഴകളായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നതെന്ന് CBI കണ്ടെത്തി. ഒരു കേസ് എങ്ങനെ വിദഗ്ധമായി അട്ടിമറിക്കാമെന്നതിന്റെ ഉദാഹരണമായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. CBI അറസ്റ്റ് ചെയ്ത ഹരിപ്രസാദ്, റജി വർഗീസ്, രാജേഷ് എന്നിവർ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ സാക്ഷികളാണ്. പ്രതികളുടെ വസ്ത്രങ്ങൾ കത്തിക്കാൻ നിർദ്ദേശം നൽകിയ CPM അനുഭാവിയായ അഭിഭാഷകനെയും കൊലപാതകത്തിന് മുൻപ് കല്യോട്ട് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി MV ഗോവിന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി VPP മുസ്തഫയെയും സംഘം ചോദ്യം ചെയ്തിരുന്നു. മുസ്തഫയുടേത് വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ ക്രൈംബ്രാഞ്ച് നടത്തിയ നീക്കങ്ങൾ സംസ്ഥാന പോലീസിന് നാണക്കേടാണ്. പോലീസിന്റെ FIR രാഷ്ട്രീയ കൊലയെന്നായിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ അത് വ്യക്തിവൈരാഗ്യമെന്നായി. പോലീസ് കേസ് ഡയറിയിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയത് CPM ഏച്ചിലടുക്കം ബ്രാഞ്ച് ഓഫീസിലാണെന്നായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇത് ബസ് വെയിറ്റിംഗ് ഷെഡ് എന്നായി. ഓഫീസിന്റെ ചുമതലയുണ്ടായിരുന്ന രാജേഷ് ക്രൈംബ്രാഞ്ചിന്റെ സാക്ഷി മാത്രമായിരുന്നു. CBI ഇയാളെ അറസ്റ്റ് ചെയ്തു. ബൈക്കിൽ വരുമ്പോൾ ശരത്ലാലിനെയും കൃപേഷിനെയും അടിച്ചു വീഴ്ത്താൻ ഇരുമ്പ് പൈപ്പ് നൽകിയത് റജി വർഗീസാണ്. പക്ഷേ ഇയാളെ ക്രൈംബ്രാഞ്ച് സാക്ഷിയാക്കി. ആയുധം നൽകുമ്പോൾ കൊല നടക്കുമെന്ന സൂചന ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ CBI കണ്ടെത്തി. കേസിൽ ആദ്യം ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം പ്രതി സജി ജോർജിനെ ബലമായി മോചിപ്പിച്ചുകൊണ്ടുപോയതിനാണ് മുൻ MLA KV കുഞ്ഞിരാമനെ CBI പ്രതി ചേർത്തത്. ഇത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. മുൻ MLAക്കെതിരായി CBI കണ്ടെത്തിയ കുറ്റങ്ങൾ ഇവയാണ്. കൊലപാതകത്തിന് ശേഷം പ്രതികളെ സഹായിക്കാൻ നേരിട്ട് രംഗത്തെത്തി. കൊലപാതകത്തിന്റെ പിറ്റേന്ന് രാത്രി ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം പ്രതി സജി ജോർജിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുക്കേണ്ടെന്നും പ്രതിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നും വെല്ലുവിളിച്ചു. പ്രതിയെ പിറ്റേന്ന് മേലുദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാക്കി. 3 ദിവസം മാത്രമാണ് ലോക്കൽ പോലീസ് കേസന്വേഷിച്ചത്. രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം നീണ്ടതോടെ ക്രൈംബ്രാഞ്ചിന് ചുമതല കൈമാറി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖിനായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ ചുമതലയേറ്റ് ഒരാഴ്ചയ്ക്കകം അദ്ദേഹത്തെ ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറ്റി. പിന്നീട് SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് കാസർഗോഡ് DYSP M പ്രദീപ് കുമാറും സംഘവുമാണ് അന്വേഷിച്ചത്. ഒടുവിൽ അദ്ദേഹത്തെയും അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP PM പ്രദീപായിരുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലയ്ക്ക് കാരണം വ്യക്തിവൈരാഗ്യമാണെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ CBI തള്ളിക്കളയുകയാണ്. വ്യക്തമായ രാഷ്ട്രീയ കൊലപാതകമെന്ന കണ്ടെത്തലിലാണ് പുതിയ അന്വേഷണം എത്തിയത്. പ്രതിപട്ടികയിൽ ഉന്നത CPM നേതാക്കൾ വരെ ഉൾപ്പെട്ടു. CBI അവസാനം പ്രതിയാക്കിയ മുൻ MLA അടക്കം 5 പേർ ക്രൈംബ്രാഞ്ചിന്റെ സാക്ഷിപ്പട്ടികയിൽ പോലും ഉണ്ടായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം അപൂർണവും വസ്തുതാപരമല്ലാത്തതുമെന്നാണ് അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയത്. ഗൂഢാലോചന സംബന്ധിച്ച പല നിർണായക വിവരങ്ങളും വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല. പല കണ്ടെത്തലുകളിലും ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതായിരുന്നു. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ പല സാക്ഷികളെയും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തില്ല. സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലും പരിശോധിക്കുന്നതിലും വീഴ്ചയുണ്ടായി. സംശയാസ്പദമായ പല കാര്യങ്ങളിലും വേണ്ട രീതിയിൽ അന്വേഷണം നടന്നില്ലെന്നും ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന വീഴ്ചയാണെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതിയുടെ രണ്ട് ബെഞ്ചുകൾ നിർദ്ദേശിച്ചിട്ടും കേസ് രേഖകൾ കൈമാറാതെ സിബിഐയോട് നിസ്സഹകരിക്കുകയായിരുന്നു സർക്കാർ. ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു. പെരിയ കേസിലെ സിബിഐ അന്വേഷണം തടയാൻ എൽഡിഎഫ് സർക്കാർ ചെലവിട്ടത് 90.92 ലക്ഷം രൂപയായിരുന്നു. ഇരട്ടക്കൊലക്കേസിലെ സിബിഐ അന്വേഷണം സിപിഎം നേതാക്കളിലേക്ക് നീങ്ങുമെന്ന് കണ്ടാണ് അന്വേഷണത്തിന് തടയിടാൻ സർക്കാർ ശ്രമിച്ചത്. അന്വേഷണം സിബിഐക്ക് കൈമാറുന്നത് തടയാൻ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ അണിനിരത്തിയാണ് സർക്കാർ പ്രതിരോധം തീർത്തത്. മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗിനും കൂടെ വന്ന 3 അഭിഭാഷകർക്കും പ്രതിഫലമായി 88 ലക്ഷം രൂപ നൽകി. കേസിന്റെ അന്തിമഘട്ട വിചാരണയ്ക്കിടെ 4 ദിവസങ്ങളിൽ അഭിഭാഷകരുടെ വിമാനയാത്ര, താമസം എന്നിവയ്ക്കായി 2.92 ലക്ഷം ചെലവിട്ടു. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിലും സുപ്രീംകോടതിയിലും സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. സുപ്രീംകോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സിബിഐക്ക് അന്വേഷണം തുടങ്ങാനായത്. രേഖകൾ പിടിച്ചെടുക്കാൻ സിബിഐ ഒരുങ്ങി. ഹൈക്കോടതി കേസന്വേഷണം കൈമാറിയിട്ടും കേസ് ഡയറിയും ഫോറൻസിക് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ക്രൈംബ്രാഞ്ച് സിബിഐക്ക് നൽകിയിരുന്നില്ല. രേഖകൾ പിടിച്ചെടുക്കാനുള്ള അസാധാരണ നടപടിയുമായി സിബിഐ മുന്നോട്ടുപോയി. കേസ് രേഖകൾ കൈമാറിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സിബിഐ സിആർപിസി 91 പ്രകാരം ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് നൽകിയിരുന്നു. 6 തവണ കത്ത് നൽകിയിട്ടും കേസ് രേഖകൾ കൈമാറാത്തതിനെ തുടർന്നാണ് അപൂർവ നടപടി. രാഷ്ട്രീയ ചായ്വുള്ളതും വിശ്വാസ്യതയില്ലാത്തതുമായ അന്വേഷണമാണെന്ന രൂക്ഷമായ വിമർശനത്തോടെയാണ് ഹൈക്കോടതി കേസന്വേഷണം സിബിഐക്ക് കൈമാറിയത്. സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയിരുന്നെങ്കിലും അപ്പീലിൽ കുറ്റപത്രം നിലനിർത്തി. എന്നാൽ എഫ്ഐആർ, കേസ് ഡയറി, ഫോറൻസിക് രേഖകൾ, കുറ്റപത്രം എന്നീ വിവരങ്ങളൊന്നും സിബിഐക്ക് കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ഫയലുകൾ കൈമാറാൻ ഉന്നതതലത്തിൽ നിന്ന് അനുമതി കിട്ടിയില്ലെന്നാണ് ന്യായം.